رحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، ولي صالحين، وأشهد أن محمدا عبده ورسوله سيد الخلق أجمعين، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، سهودنا نمر إن شاء الله كتاب التوحيد ചെറിയ രൂപത്തിൽ പഠിച്ചു. കിതാബ് തൗഹീദിന്റെ ആശയങ്ങൾ ഏകദേശം മനസ്സിലാക്കി. ഈ കിതാബ് കഴിഞ്ഞ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള എഴുതിയിട്ടുള്ള കിതാബ് തൗഹീദിന് ശേഷം പഠിക്കാൻ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന തൗഹീദുമായി ബന്ധപ്പെട്ട മറ്റൊരു കിതാബാണ്, അറിയപ്പെട്ട ഒരു കിതാബാണ് കശ്ഫു ശുബുഹാത്ത്. ഈ രണ്ട് കിതാബുകളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹമാണ് ഈ രണ്ട് കിതാബും എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ ഈ കിതാബ് കശ്ഫു ശുബുഹാത്ത്, അത് എഴുതാനൊരു സാഹചര്യമുണ്ട്, ഉലമാക്കൾ പറയുന്നത് കാണാം. നമുക്കറിയാം, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ജസീറത്തുൽ അറബില്, ഇന്നത്തെ റിയാദിന്റെ പരിസരത്തുള്ള നാടുകളിൽ, അദ്ദേഹത്തിന്റെ ദഅവത്ത് തുടങ്ങിയ സമയത്ത് അവിടെയുള്ള മുസ്ലിമീങ്ങൾ, അവിടെ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം ഉമ്മത്തിൽ ഷിർക്കുൽ ഖുബൂർ, ഖബറാരാധന വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ഷിർക്കിനെതിരെയാണ് അദ്ദേഹം ദഅവത്ത് നടത്തിയത്. തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കിതാബ് തൗഹീദ് എഴുതിയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ദഅവത്ത് അവിടെ പ്രചരിച്ചു. ജനങ്ങൾ ശുദ്ധമായ തൗഹീദ് മനസ്സിലാക്കി, യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങി. അങ്ങനെ ജസീറത്തുൽ അറബില്, നജദിലും പരിസരത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ശരിയായ ഇസ്ലാമിക ദഅവത്ത് നിലവിൽ വന്നു. അവരെ സഹായിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു ഇസ്ലാമിക ഭരണകൂടമുണ്ടായി. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുള്ള, അദ്ദേഹം അദ്ദൗലത്തു സൗദിയ എന്ന് അന്ന് മുതൽ ഇന്ന് വരെ അറിയപ്പെടുന്ന, പിന്നീട് മക്കയും മദീനയും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ വിശാലമായ ഒരു രാജ്യം അവിടെ നിലവിൽ വന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ തൗഹീദിന്റെ ശത്രുക്കൾ, യഥാർത്ഥ ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിം വേഷത്തിൽ നടക്കുന്ന മുശ്രിക്കുകൾ, അവര് ജനങ്ങൾക്കിടയിൽ പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഇബ്നു അബ്ദുൽ വഹാബിന്റെ ദഅവത്ത് ലോകം മുഴുവൻ പ്രചരിച്ചപ്പോൾ മുസ്ലിമീങ്ങളിൽ നിന്ന് സാമ്പത്തിക ചൂഷണം നടത്തിയിരുന്ന, നമുക്കറിയാം, മുശ്രിക്കുകളായ ആളുകൾ, ഷിർക്കിന്റെ പ്രബോധകന്മാർ, അവര് ഈ ഷിർക്ക് പ്രചരിപ്പിക്കുന്നത് പരലോകത്ത് പ്രതിഫലം കിട്ടാനൊന്നുമല്ല, ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ അവരുടെ വരുമാന മാർഗങ്ങളും അതുപോലെ തന്നെ അവരുടെ പലരുടെയും അധികാരവും ഒക്കെ ഈ ദൗല സൗദിയയുടെ മുന്നിൽ നഷ്ടപ്പെട്ടപ്പോൾ അവര് ഇദ്ദേഹത്തിനെതിരായി പല ആരോപണങ്ങളും പ്രചരിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഈ ദഅവത്ത്, തൗഹീദിലേക്കുള്ള ദഅവത്തിനെതിരായി പല സംശയങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ കിതാബ് എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ദഅവത്ത് യഥാർത്ഥത്തിൽ എന്താണ്, അതിനെതിരായി ശത്രുക്കൾ പറയുന്ന, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട്. ഈ കിതാബ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇന്നും ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളാണ് ഈ കിതാബിലുള്ള ഭൂരിഭാഗം കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഈ കിതാബ് എഴുതപ്പെടാനുള്ള സാഹചര്യം. ഇനി ഈ കിതാബിന്റെ ഘടന എന്താണ്, എന്തൊക്കെയാണ് കിതാബിലുള്ളത്? മൂന്ന് ഭാഗമാക്കിയാണ് ഷെയ്ഖുലിസ്ലാം ഈ കിതാബിനെ എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഒരു മുഖദ്ദിമ, ഒരു ആമുഖം. ആമുഖത്തിൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത്, അമ്പിയാക്കൾ പഠിപ്പിച്ച തൗഹീദ് എന്തായിരുന്നു, എന്തായിരുന്നു അമ്പിയാക്കളുടെ ദഅവത്ത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, മനുഷ്യർക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ. അപ്പൊ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ എന്തായിരുന്നു അമ്പിയാക്കൾ ജനങ്ങളെ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഒന്നാമത് വിശദീകരിക്കുന്നത്. രണ്ടാമത്തേത്, ഹാലുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ അവസ്ഥ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നുബുവത്തുമായി കടന്നു വന്ന സമയത്ത് അദ്ദേഹം ദഅവത്ത് ചെയ്ത, അദ്ദേഹത്തെ എതിർത്ത, അദ്ദേഹവുമായി യുദ്ധം നടത്തിയ ശത്രുക്കൾ, അവരുടെ ഹാലെന്തായിരുന്നു, അവരുടെ വിശ്വാസം എന്തായിരുന്നു, അവരുടെ കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ബാത്തിൽ എന്താണെന്ന് മനസ്സിലാകും, അതിന്റെ നേരെ വിപരീതമാണ് ഹക്ക് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. മൂന്നാമതായി, മുഅഹിദീങ്ങളായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഒരു നസീഹത്ത്, തൗഹീദ് ഒരിക്കലും നിർത്തിവെക്കാതെ പഠിച്ചുകൊണ്ടിരിക്കണം, അതുപോലെ ഷിർക്കിനെതിരായി അവരുടെ ദഅവത്ത് തുടരണം, ഷിർക്കിന്റെ ആളുകൾ ഉണ്ടാക്കുന്ന ശുബഹത്തുകൾക്ക് മറുപടികൾ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനുള്ള ഒരു നസീഹത്ത്. ഈ മൂന്ന് കാര്യങ്ങളാണ് മുഖദ്ദിമ. വഅലൈക്കും അസ്സലാം. ആ മുഖദ്ദിമയ്ക്ക് ശേഷം, ആമുഖം കഴിഞ്ഞ്, അദ്ദേഹം പത്തിൽ അധികം, ഏകദേശം 10 ശുബഹത്തുകൾ, മുശ്രിക്കുകൾ ഉണ്ടാക്കുന്ന 10 ആശയക്കുഴപ്പങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞ് അതിനുള്ള മറുപടിയും കൊടുത്തു. അതിൽ തന്നെ ആദ്യത്തെ മൂന്ന് സംശയങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ അക്ബർ ശുബഹാത്തിഹിം, അവരുടെ ശുബഹത്തുകൾ ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മറുപടി വിശദമായി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കിതാബിന്റെ ഒരു ഖാത്തിമത്ത് അവസാനമായി ഉപസംഹരിച്ചുകൊണ്ട് ഒരു നസീഹത്തും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ കിതാബിന്റെ ഘടന. ഇനി ഈ കിതാബിന്റെ വിഷയം എന്താണ്? നമ്മൾ പറഞ്ഞു ശിർക്കിന്റെ ആളുകൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾക്കുള്ള ശുബഹത്തുകൾക്കുള്ള മറുപടിയാണ്. അപ്പോ എന്താണ് ശുബഹത്ത് എന്ന് പറഞ്ഞാൽ, ശുബഹത്തുകളോടുള്ള നിലപാട് എന്താണ്, യഥാർത്ഥ ഇസ്ലാമിക നിലപാട് എന്താണ്? ശുബഹത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, പലതരത്തിലുള്ള നിർവചനങ്ങൾ പറയുന്നത് കാണാം. ചിലർ പറഞ്ഞു ബാത്തുലുൻ യുഷ്ബിഹുൽ ഹഖ്, ഹഖിനോട് സാദൃശ്യമുള്ള ഒരു ബാത്തിൽ, അത് ബാത്തിലാണ് പക്ഷെ ഹഖിനോട് ചെറിയൊരു സാദൃശ്യം ഉണ്ടാകും. ചിലർ പറഞ്ഞു ഇൽബാസു ജസദൽ ബാത്തുലി ലിബാസൽ ഹഖ്, ബാത്തിലിന്റെ ശരീരത്തിന് ഹഖിന്റെ കുപ്പായമിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സംഗതി ബാത്തിലാണ് പക്ഷെ ഒരു ഹഖിന്റെ കോട്ടിങ് അതിനുണ്ടാകും. ഇങ്ങനെ പല രൂപത്തിൽ വിശദീകരിച്ചത് കാണാം. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ബാത്തിലായ ഒരു സംഗതിയാണ് അത് ഒരു ഹഖിന്റെ പിൻബലത്തോടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക, അതാണ് ശുബഹത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സംശയമുണ്ടാകും. പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം ഒരുപാട് ആളുകൾ പിന്തുടരുന്ന, കുറേ ഏറെ ജനങ്ങൾ പിന്തുടരുന്ന ഒരു ബാത്തിൽ, അത് ഏതായിരുന്നാലും കുഫറായിരുന്നാലും ബിദഅത്തായിരുന്നാലും മഅസിയത്തുകളായിരുന്നാലും അതിന് കുറേ അനുയായികൾ ഉണ്ടെങ്കിൽ അതിൽ ശുബഹത്തുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. കാരണം ഒരു മനുഷ്യനും തനിക്ക് ബാത്തിലാണ് എന്ന് ഉറപ്പുള്ള കാര്യം പിന്തുടരാൻ തയ്യാറാവുകയില്ല. അങ്ങനെ തയ്യാറാകുന്നവർ വളരെ കുറവായിരിക്കും, ബുദ്ധിയില്ലാത്ത ആളുകൾ. പക്ഷെ ഒരുപാട് ആളുകൾ ഒരു വാദത്തെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിൽ ശുബഹത്തുകളുണ്ട് എന്ന് മനസ്സിലാക്കാം, ഉറപ്പിക്കാം. ഇനി ശുബഹത്തിന്റെ അപകടം എന്താണ്? ശുബഹത്ത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് അതിൽ പല അപകടങ്ങളുണ്ട്. ഒന്നാമത്തേത് അതിൽ ഹഖിന്റെ ഒരു അംശം ഉണ്ടാകും. നമ്മൾ പറഞ്ഞു ബാത്തുലിന്റെ ഹഖിന്റെ രൂപമുള്ള ബാത്തിലാണ് ശുബഹത്ത് എന്ന് പറയുന്നത്. അപ്പോ ഒരു ഹഖിന്റെ ചെറിയ അംശം ഉണ്ടാകും, ആ ഹഖ് കണ്ടിട്ടാണ് ആളുകൾ അതിലേക്ക് പോകുന്നത്. ഇനി ഇൻഷാല്ലാഹ് ഈ കിതാബിൽ നമ്മൾ പഠിക്കും മുശ്രിക്കുകളുടെ ഒരു ശുബഹത്താണ്. നമ്മൾ സ്വാലിഹ്യങ്ങളെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, തമ്മാടികളെയോ അല്ലെങ്കിൽ കാഫറുകളെയോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളെയോ നല്ല വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വാചകത്തിലുള്ളത്. ഒന്ന്, നമ്മൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട്, ഇവർ സ്വാലിഹ്യങ്ങളാണ്. ഇത് സ്വാലിഹ്യങ്ങളാണ് എന്ന കാര്യം ഹക്കാണ്, ചിലപ്പോഴൊക്കെ അത് ഹക്കായിരിക്കും. എന്നാൽ സ്വാലിഹ്യങ്ങളല്ലാത്തവർ ഇവർ വിഭാഗത്ത് ചെയ്യുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ പലരും സ്വാലിഹ്യങ്ങൾ തന്നെയാണ്, ചിലരൊക്കെ യഥാർത്ഥത്തിൽ ഔലിയാക്കൾ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അവരെ വിളിച്ച് ദുആ ചെയ്യുക എന്നുള്ളത് ബാത്തിലാണ്, അത് ഏറ്റവും വലിയ ബാത്തിലാണ്. അപ്പൊ ഈ ഹക്കിന്റെ പിൻബലത്തോടെയാണ് ഈ ബാത്തിൽ പ്രചരിക്കുക. അപ്പൊ ഇതാണ് ശുബഹത്തിന്റെ ഒന്നാമത്തെ അപകടം, അതിലൊരു ഹക്കിന്റെ ചെറിയ അംശം ഉണ്ടാകും. രണ്ടാമത്തേത്, ഈ ബാത്തില് അവർ നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രചരിപ്പിക്കുക, നല്ല മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട്. നമ്മൾ ഈ ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്നു എന്നൊന്നും പറയില്ല, അവരെ നമ്മൾ ശുപാർശകരാക്കുകയാണ്, നമ്മളൊക്കെ പാപികളല്ലേ, നമുക്ക് അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റുമോ, ഇങ്ങനെ നല്ല വിനയമുള്ള വാക്കുകൾ, നല്ല ഭംഗിയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ബാത്തിലിനെ അവർ അവതരിപ്പിക്കുക. അപ്പൊ ഒന്നാമതൊരു ഹക്കുണ്ട്, രണ്ടാമത്തേത് അതിലുള്ള ബാക്കി വരുന്ന ആ ബാത്തിൽ അത് വളരെ മനോഹരമായ വാക്കുകളിലൂടെയാണ് അവർ അവതരിപ്പിക്കുകയും ചെയ്യുക. മൂന്നാമത്തേത്, ഈ ബാത്തില് പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ ബാത്തിലിന്റെ ആളുകളും എല്ലാ പഴച്ചവരും ചെയ്യുന്ന രീതിയുണ്ട്. അവരെന്ത് ചെയ്യും? അവരവരുടെ വാദങ്ങൾ, ശുബഹത്തുകൾ ഏതെങ്കിലും അറിയപ്പെട്ട ഒരാളിലേക്ക് ചേർത്തി പറയും. സമൂഹത്തിൽ സ്വീകാര്യതയുള്ള, മുസ്ലിങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു മഹാന്റെ പേരിൽ അത് പ്രചരിപ്പിക്കും. ഒരു ചരിത്ര സംഭവം, അൽ-ഇസ്ഫറായിനി റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ഫറായിനി, അദ്ദേഹം പറയുന്നത് ഉലമാക്കൾ ഉദ്ധരിക്കുന്നത് കാണാം. അറിയപ്പെട്ട ഒരു ഇമാമാണ്, ഭാഷയുടെ ഇമാമാണ് ജാഹൽ റഹിമഹുല്ലാ. അദ്ദേഹം ലുഗയില് അദബിലൊക്കെ ഒരു ഇമാമാണ്, സാഹിത്യത്തിൽ, എൽമിയായ ശറിയ എൽമിലല്ല, ഭാഷയിൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ റാഫിലികൾ വന്നിട്ട്, ഷിയാക്കൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ വാദങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി. അദ്ദേഹം വളരെ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്, ഷിയായിസം അങ്ങനെ മുസ്ലിം സമുദായത്തിൽ പ്രചരിച്ചിട്ടില്ല. അപ്പൊ മുസ്ലിം ഉമ്മത്തില് നമ്മുടെ വാദങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങൾ സഹായിക്കണം. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാടില്ലാത്ത ആളാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹത്തോട് വന്ന് സഹായം തേടുകയാണ്, ഞങ്ങളുടെ വാദം നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ സാഹിത്യ ശൈലിയിൽ എഴുതി തരണം, അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, ഞാൻ നോക്കാം, നിങ്ങളുടെ വാദങ്ങളൊക്കെ എന്റെ അടുത്ത് തരണം, ഞാൻ അത് നല്ല ഭംഗിയിൽ എഴുതിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വാദങ്ങളൊക്കെ പരിശോധിച്ചു, അതിൽ മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്ന ഒന്നുമില്ല, എല്ലാം അബദ്ധങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തൊരു അബദ്ധം പറയുമ്പോഴും ഇത് ഖാല ജഅഫർ സാദിഖ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ജഅഫർ സാദിഖ് എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സന്തതി പരമ്പരയിൽ വന്ന ഒരു മഹാനാണ്, ജഅഫർ ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും. ആ പരമ്പരയിൽ വന്ന വലിയൊരു മഹാനായിരുന്നു അദ്ദേഹം. വലിയായിരിക്കാം, അങ്ങനെയുള്ള ഒരു സ്വാലിഹായ മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പ്രചരിപ്പിച്ചാൽ മതി. നിങ്ങൾ ഷിയാക്കളുടെ കിതാബുകൾ നോക്കിയാൽ കാണാം, അവര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം, ഖാല അബു അബ്ദില്ലാ, ഖാല ജഅഫർ സാദിഖ്, ഖാല ജഅഫർ ബിൻ മുഹമ്മദ്. ഇദ്ദേഹത്തിന്റെ പേരിൽ എന്ത് അബദ്ധവും ഇവർ പ്രചരിപ്പിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞത്, ലോകത്തൊരു മനുഷ്യന്റെ പേരിൽ ഇത്രയധികം കളവുകൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ജഅഫർ സാദിഖിന്റെ പേരിലുള്ള അത്രയും കളവ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക അത് കളവാണ്. കാരണം ജാഹിൽ പറഞ്ഞു കൊടുത്ത തന്ത്രമാണ് അവർക്ക്. ആ തന്ത്രം അവരിപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതാണ് മൂന്നാമത്തെ അപകടം. ഏതെങ്കിലും സ്വാലിഹായ ഒരു മനുഷ്യന്റെ പേരിൽ അവർ ആരോപിക്കും. ആ ആരോപണം ചിലപ്പോൾ അബദ്ധമായിരിക്കും. ജഅഫർ സാദിഖിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അടിസ്ഥാനരഹിതമായിരിക്കും. ചിലപ്പോ ദുർവ്യാഖ്യാനമായിരിക്കും. ഒരു ആലിമ പറഞ്ഞ വാദം അത് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു ആലിമിന് തെറ്റുപറ്റിയതായിരിക്കും. കാരണം ഉലമാക്കൾ മാസൂമ്യങ്ങളല്ല, ഉലമാക്കൾക്ക് തെറ്റുപറ്റാം. അപ്പോൾ ആ തെറ്റ് ഇവരെന്ത് ചെയ്യും, പ്രചരിപ്പിക്കും. നാലാമത്തേത്, ഇതിന്റെ കൂടെ ഇവർ ചെയ്യുന്ന മറ്റൊരു പണിയുണ്ട്, ഹക്കിന്റെ ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും. ഹക്ക് പറയുന്ന, തൗഹീദിലേക്ക് ദാവത്ത് ചെയ്യുന്ന, സുന്നത്തിലേക്ക് ദാവത്ത് ചെയ്യുന്ന ദായിമാരെ കുറിച്ച് ഇവർ പലതരത്തിലുള്ള ആരോപണങ്ങളും പറയും. അത് അമ്പിയാക്കളുടെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അമ്പിയാക്കളെ കുറിച്ച് അവർ പറഞ്ഞു, മാലിഹാദർ റസൂലി യഅകുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു, ഇതെന്ത് നബിയാണ്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് ചെല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് നിഷേധിക്കുന്നയാളാണ്, അതുപോലെ മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറാക്കുന്ന ആളാണ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഹിജ്റ വരാത്ത ആളുകളെയൊക്കെ തക്ഫീർ ചെയ്ത് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ പല ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരം ആരോപണങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് റിസാലത്തുൽ ഇമാം ഇല അഹ്ലിൽ ഖസീം എന്ന പേരിൽ അദ്ദേഹം ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഹക്കിന്റെ ആളുകളെ കുറിച്ച് ഇതുപോലെയുള്ള ആരോപണങ്ങൾ പറയും. ഈ നാല് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ശുഭഹത്തിന്റെ ആളുകളുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ശുഭഹത്തുകൾ എന്ന് പറയുന്നത് വളരെ അപകടകരമായ സംഗതിയാണ്. ഈ നാലും വലിയ വലിയ അപകടമുള്ള കാര്യങ്ങളാണ്. അതും പ്രത്യേകിച്ച് ഇക്കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയ കാലത്ത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ജീവിച്ചിരുന്ന അദ്ദേഹം കശ്ഫ് ശുഭഹത്ത് എഴുതുന്ന ഈ കാലത്തൊക്കെ അന്നത്തെ ആളുകൾ ശുഭഹത്തുകൾ എങ്ങനെയായിരിക്കും പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക? അവരൊരു കടലാസും പേനയും എടുത്ത് എഴുതി അത് വിതരണം ചെയ്യേണ്ടി വരും. അത് പകർത്തി പകർത്തി എഴുതി വിതരണം ചെയ്യേണ്ടി വരും. പ്രിന്റിംഗ് ഇല്ല. പ്രിന്റിംഗ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിം രാജ്യങ്ങളിലൊന്നും പ്രിന്റിംഗ് ഇല്ല. അങ്ങനെയുള്ള കാലമാണ്. അത് അവര് പരിചയമുള്ള ആളുകൾക്ക് കത്തെഴുതി അവിടെ എത്തിയ ആള് ആ കത്ത് വാങ്ങിയ ആള് വായിച്ച് അയാൾ ശുഭത്തിലാകും. അയാൾ ചിലപ്പോൾ അയാള് നമസ്കരിക്കുന്ന പള്ളിയിൽ ഇത് പ്രചരിപ്പിക്കും. അങ്ങനെ വളരെ പരിമിതമായൊരു വൃത്തത്തിലായിരിക്കും ഈ ശുഭത്തിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇന്നോ, ഇന്ന് സാധാരണ പറയാറുണ്ട്, ചൈനയിൽ ഒരാൾ തുമ്മിയാല് അയാളുടെ തശ്മീത്ത് യർഹമുക്കല്ലാ എന്ന് ഇന്ത്യയിലിരുന്ന് പറയാൻ പറ്റും. കാരണം അത്രയും ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ വളരെ എളുപ്പമായിട്ടുണ്ട്. അത്രയും ലോകം ഒരു ചെറിയ ഗ്രാമം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ശുഭത്ത് പ്രചരിപ്പിക്കാൻ അത് പതിനായിരം കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ ഒരു മണിക്കൂർ നമുക്ക് വേണ്ട. ചിലപ്പോൾ ചില പിന്നെ ക്ലിപ്പുകളൊക്കെ അത് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ മില്യൺ കണക്കിന് വ്യൂസ്, മില്യൺ കണക്കിന് ആളുകൾ അത് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ശുഭത്തുകൾ പ്രചരിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ശുഭത്തുകളുടെ കാര്യം ഇന്ന് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ഇനി ഈ ശുഭത്തുകളോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? ഇത്തരത്തിലുള്ള ശുഭത്തുകൾ പ്രചരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഉലമാക്കൾ പറയുന്നത്, ഈ വിഷയത്തിൽ സാധാരണക്കാർക്ക് വേറെ ഒരു നിലപാടുണ്ട്, അഹലുൽ ഇൽമിന്, ഇൽമുള്ള പണ്ഡിതന്മാർക്കും തുല്ലാബുൽ ഇൽമിന്, നല്ല ആഴത്തിൽ പഠിച്ചിട്ടുള്ള തുല്ലാബുകൾക്കും ഉള്ള നിലപാട് വേറെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന് ഹാലുൽ ആഫിയ, ആഫിയത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് യഥാർത്ഥ ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്, ദീൻ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. ഒരു ശുഭഹത്ത് അവന്റെ മുന്നിലേക്ക് വരുന്നു, അവൻ ഹക്കിലാണുള്ളത്, അവന്റെ മുന്നിലേക്ക് ഒരു ശുഭഹത്ത് വരുന്നു, അവൻ ഈ ബാത്തിലിൽ നിന്ന് ആഫിയത്തിലാണ്, ആ സംശയം അവന്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ല, അവന്റെ മനസ്സിലുള്ളത് ഹക്ക് മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്റെ മുന്നിലേക്ക് ഒരു ബാത്തിൽ ഒരു ശുഭഹത്ത് കടന്നു വരുമ്പോൾ അവൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ് വേണ്ടത്. ഇത് സംശയമില്ലാത്ത കാര്യമാണ്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല പറയുന്നു, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിന, നമ്മുടെ ആയത്തുകളിൽ ശരിയല്ലാത്ത രീതിയിൽ മുഴുകുന്ന ആളുകൾ, അഥവാ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, ഖുർആനിലെ ആയത്തുകൾ പരസ്പരം എടുത്തടിക്കുന്ന, ഒരായത്തിനെതിരായി വേറെ ആയത്തുണ്ട്, അല്ലെങ്കിൽ ഖുർആന്റെ ആദർശ ആശയങ്ങൾക്കെതിരായി ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ, അവരെ കണ്ടാൽ എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അല്ലാഹു തആല? ഫഅഅ്റിദ് അൻഹു, അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക, അവരുടെ സംസാരത്തിന് ചെവി കൊടുക്കാതിരിക്കുക. നമുക്കറിയാവുന്നതാണ്, ഉസൂലുൽ ഫിഖിൽ അറിയപ്പെട്ട കായതയാണ് എന്ത്? അൽ അംറു ലിൽ വുജൂബ്. അള്ളാഹു അവന്റെ റസൂൽ ഒരു കാര്യം ഫീൽ അംറായിട്ട് പറഞ്ഞാൽ, ഫഅഅ്റിദ് അൻഹു, അറള എന്ന ഫേലിന്റെ അമ്രല്ലേ, അരും തിരിഞ്ഞു കളയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാജിബാണ്. അപ്പൊ ഒരു ബാത്ത് നമ്മുടെ നേർക്ക് വരുമ്പോ തിരിഞ്ഞു കളയുക എന്നുള്ളത് നമുക്ക് ഫർള് അയിനാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യം. നിസ്കാരവും നോമ്പ് ഏതുപോലെ ഫർളാണോ അതുപോലെ ഫർളാണ് ഒരു ശുഭത്ത് വരുമ്പോ തിരിഞ്ഞു കളയുക എന്നുള്ളത്. അതാണ് യഥാർത്ഥ ഷജാഅത്ത്, ധീരത എന്ന് പറയുന്നത്. ചില ആളുകൾ വിചാരിക്കും എല്ലാവരോടും സംസാരിച്ച് എല്ലാവരുടെയും ശുഭത്തുകൾ കേട്ട് അതൊക്കെ വിശകലനം ചെയ്ത് അതിന് മറുപടിയൊക്കെ കൊടുത്ത് അങ്ങനെ ആയാലേ നമുക്ക് ധൈര്യം ഷജാഅത്ത് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. അങ്ങനെയല്ല, നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധീരത. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച പണി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഷജാഅത്ത്. അള്ളാഹു ഒരു ആമിയെ ഏൽപ്പിച്ചിട്ടുള്ള പണി ഫഅഅ്രിദ് അൻഹും, തിരിഞ്ഞു കളയുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹ അല്ലാഹു അൻഹു. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. ഈ ശുഭത്തുകൾ അള്ളാഹു വിലക്കിയതാണോ അള്ളാഹു അനുവദിച്ചതാണോ? അള്ളാഹു വിലക്കിയതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബാത്തിലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് ഹിജ്റയിൽപ്പെട്ടതാണ്, അതിനെ ഉപേക്ഷിക്കുക എന്നതിൽപ്പെട്ടതാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം. ഫർറുജ്സ വഹ്ജുർ, മാലിന്യം നീ ഉപേക്ഷിക്കുക. അതാണ് റുജ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ബാത്തിലും അതിൽ ഉൾപ്പെടും. അപ്പോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയാണ്. അതുപോലെ നിരവധി ആയത്തുകളിലും ഹദീസുകളിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഇതാണ് ആഫിയത്തുള്ള ആൾ, തന്റെ മനസ്സിലേക്ക് ശുഭത്ത് കടന്നിട്ടില്ലാത്ത ഒരാൾ ശുഭത്തുകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ചെയ്യേണ്ട നിലപാട്, അതിനോട് തിരിഞ്ഞ് നോക്കാതിരിക്കുക എന്നുള്ളത്. ഇനി ഹാലുൽ ഇബ്തില, പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഒരു ആമി, ഒരു സാധാരണക്കാരൻ ശുഭത്തോണ്ട് പരീക്ഷിക്കപ്പെട്ടു. അവൻ വേറെ എന്തോ സോഷ്യൽ മീഡിയയിൽ പരതുന്നതിനിടയിൽ ഒരു ബാത്തിൽ അവൻ അറിയാതെ കേട്ടുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭൗതികമായ വിഷയത്തിലുള്ള ഒരു ഉപദേശം ഒരാളുടെ അടുത്ത് കേട്ടപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അയാൾ ഒരു ശുഭത്ത് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സക്ക് പോയതാണ്, അപ്പൊ ചികിത്സിക്കുന്നതിന്റെ ഇടയിൽ അയാൾ സംസാരിച്ചു, അല്ലെങ്കിൽ ഒരു സദ്യയിൽ ഒരു കല്യാണ വീട്ടിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ സംസാരിക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ പോയപ്പോ നമസ്കാരം കഴിഞ്ഞ് ഇമാമ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു ശുഭത്ത് ഇയാൾ പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യണം? അതിനും ഉലമാക്കള് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു ആമി ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത് അയാൾ ചെയ്യേണ്ടത്, ഈ സംശയം ഇതൊരു സംശയമാണ് എന്ന് മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന ശുദ്ധമായ അഖീദ തൗഹീദ് അതാണ് ഹഖ്, അതിനെതിരായിട്ട് എന്ത് കേട്ടാലും ഇതൊരു ബാത്തിലാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഹഖ് ശരിയായ തൗഹീദ്, ശരിയായ സുന്നത്ത്, ശരിയായ മൻഹജു സലഫ്, അതിനെതിരായിട്ട് എന്തൊരു കാര്യം കേട്ടാലും ഇതൊരു ശുബ്ഹത്താണ്, ബാത്തിലാണ്, ഹക്കിന്റെ വെളിച്ചം വരുമ്പോൾ കെട്ടുപോകാനുള്ള ഒരു ഇരുട്ട് മാത്രമാണ് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കണം. അതാണ് ഒന്നാമത് വേണ്ടത്. അതിന് ബഹുമാനിക്കരുത്, അതിന് വലിയ സ്ഥാനം കൊടുക്കരുത്. രണ്ടാമത്തേത്, അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തണം, അള്ളാഹുവിനോട് സഹായം തേടണം. ഒരു ശുബ്ഹത്ത് മനസ്സിൽ കയറിയാൽ സാധാരണ നമുക്കൊക്കെ അനുഭവം ഉണ്ടാകുന്ന കാര്യമാണിത്. എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബ് പരതുമ്പോൾ, അതിനിടയിൽ എന്തെങ്കിലും ഒരു പഴച്ചവാദം നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വന്നാൽ സാധാരണ ആളുകൾ എന്താണ് ചെയ്യുക? ഇതിനുള്ള മറുപടി ഏത് കിതാബിൽ കിട്ടും, ഇതിനുള്ള മറുപടി ഏത് സൈറ്റിൽ കിട്ടും എന്നാണ് ചിന്തിക്കുക നേരെ. എന്നിട്ട് അതിന്റെ പിന്നാലെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കും. അതിനു മുമ്പായിട്ട് അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, അള്ളാഹു തആല പറയുന്നതായി ഖുദ്സിയായ ഹദീസ്, യാ ഇബാദി കുല്ലുക്കും ദാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയാൽ നൽകുന്നവരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ദാല്ലുൻ പിഴച്ചവരാണ്. ഫസ്തഹ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് തേടുക, അഹ്ദിക്കും ഞാൻ ഹിദായത്ത് നൽകാം. അപ്പൊ നമ്മുടെ കൽബ് അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇന്ന ഖുലൂബ ബനി ആദമ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇ അർറഹ്മാൻ, അർറഹ്മാനായ റബ്ബിന്റെ വിരലുകൾക്കിടയിലാണ് നമ്മുടെ കൽബ് നിൽക്കുന്നത്. അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ നേരെയാക്കും, ഇൻഷാ അഖാമ ഇൻഷാ അസാഗ, അവൻ ഉദ്ദേശിച്ചാൽ നേരെയാക്കും, അവൻ ഉദ്ദേശിച്ചാൽ പേപ്പിച്ച് കളയും. അപ്പൊ അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ കൽബുകൾ. ഈ ശുഭത്ത് നീക്കാൻ അള്ളാഹു വിചാരിക്കണം, അവൻ ഉദ്ദേശിച്ചാൽ കുൻ ഫയക്കൂൻ, അത് നിസ്സാരവുമാണ്. ഇത് നമ്മൾ ആദ്യം വിശ്വസിക്കണം. നമ്മുടെ താല്ലുക്ക്, കൽബിന്റെ ബന്ധം, അത് ഈ സംശയം നീക്കിത്തരാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു താലിബലിമിന്റെ മുഖമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആലിമിന്റെ ശബ്ദമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബിന്റെ പേരോ, അല്ലെങ്കിൽ ഗൂഗിളോ, ഇതൊന്നും ആവരുത് നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചാൽ ഇൻഷാ അള്ളാ ഈ സംശയം അവന് നീക്കിത്തരാൻ സാധിക്കും. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. അതാണ് ഇസ്തിആനത്തു ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുന്നത്. മൂന്നാമത്തേത്, സബബുകൾ സ്വീകരിക്കണം. ഈ സംശയം നീക്കിത്തരാൻ സാധിക്കുന്ന ഉലമാക്കളോട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള നല്ല ത്വാലിബുൽ ഇൽമുണ്ടെങ്കിൽ, ദീന് ആഴത്തിൽ പഠിക്കുന്ന ഇൽമിനോട് ഹെർസുള്ള ഉലമാക്കളോടൊക്കെ ബന്ധമുണ്ടാകാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ആളുകളോട് ചോദിക്കുക. ഈ സംശയം നീക്കിത്തരാൻ കഴിയുന്ന ആളുകളോട് ഈ സംശയം പറയുക. നമ്മുടെ ശരീരത്തിന് രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കും. ആ രോഗം മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും വിദഗ്ധനായ ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ പോകും. അതിനുള്ള മാർഗം നമ്മൾ സ്വീകരിക്കും. അത് നമ്മൾ നീട്ടിവെക്കൂല. അല്ലെ, നമുക്കൊരു ചെറിയ നെഞ്ചുവേദന ഉണ്ട്, നമ്മളിത് ആരോടെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ പറയും എന്താ കാണിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്ന സ്ഥലത്ത് പോ, ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയത് ശരിയായില്ല, അതിനേക്കാൾ നല്ല ഡോക്ടർ ഇപ്പുറത്ത് വേറെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ആൾക്കാർ. അതൊന്നും ആരൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല, യാതൊരു മടിയും കാണിക്കുകയില്ല. എന്നാൽ നമ്മുടെ ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ട നമ്മുടെ കൽബ്, ഈ കൽബിനെ നശിപ്പിക്കുന്ന ശുഭഹത്തുകൾ. നമ്മൾ ഒരാളോട് പറയണം, എനിക്ക് ഇന്ന വിഷയത്തിൽ ഒരു സംശയം തോന്നി, അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ആളുകളുടെ പ്രതികരണം? അത് വളരെ നിസ്സാരമായിട്ടായിരിക്കും കാണാൻ. അത് നീ അവിടെ പിന്നെ എന്താ പറയാ, ഏതെങ്കിലും ഒരു നാട്ടിലുള്ള സാധാരണക്കാരനെ ഒരാളോട് അയാളോട് ചോദിച്ചോ, ഇയാളോട് ചോദിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കുക തന്നെ ഇല്ല. ഇത് കേൾക്കുന്ന ആളുകൾ ഈ സംശയം ബാധിച്ച ആളും ചിലപ്പോ അതിനൊരു പരിഹാരം തേടണം എന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കാത്ത അവസ്ഥയായിരിക്കും. അത് പാടില്ല. നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യൗമലായം ഫൗമാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയാണ് മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രോഗങ്ങളിൽ നിന്ന് മുക്തമായ ശുദ്ധമായ കൽബുമായി കടന്നു ചെന്നവൻ. എന്താണ് ശുദ്ധമായ കൽബ്? ശുഭഹത്തുകളില്ലാത്ത കൽബ്, അതുപോലെ ഹറാമായ ശഹവത്തുകളില്ലാത്ത കൽബ്, ഇതാണ് അൽ ഖൽബു സലീം. അങ്ങനെ നമ്മുടെ കൽബ് സലീമാകണമെങ്കിൽ, മരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാനുള്ള കൽബാകണമെങ്കിൽ അതിൽ ശുഭഹത്തുകൾ ഉണ്ടാകരുത്. അത് ഉണ്ടായാൽ നീക്കാനുള്ള അസ്ബാബുകൾ നമ്മൾ സ്വീകരിക്കണം. നാലാമത്തേത് ഇസ്തിർസാൽ പാടില്ല. എന്താണ് ഇസ്തിർസാൽ എന്ന് പറഞ്ഞാൽ? ഇസ്തിർസാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോവാ. ഒരു സംശയം തോന്നി, ഒരാളുടെ അടുത്ത് നിന്ന് ബാത്തിലായൊരു വാദം കേട്ടു, അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ച് അതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്ക, അത് പാടില്ല. അതിന്റെ മറ്റ് വിശദാംശങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ഒരാള്, ഒരു പഴച്ച ഒരാള്, ഒരു ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഒരു ഇമാമ് ഷിർക്കിന്റെ ഒരു വാദം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈ ഇമാമിന്റെ മഹത്വം, അല്ലെങ്കിൽ ഈ ശുഭഹത്തിനെ ശക്തിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതാണ് ഇസ്തിർസാൽ, അത് പാടില്ല. അല്ലെങ്കിൽ ഈ വാദം ഇന്ന കിതാബിലുണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ ആ കിതാബ് വാങ്ങണം, അത് വായിക്കണം, അതിന്റെ പുതിയ പ്രിന്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകളുണ്ട്, ആ ശുഭഹത്തിനെ കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്ന ആളുകൾ, അതും ശരിയല്ല. അതാണ് നാലാമത്തെ മര്യാദ. അഞ്ചാമത്തെ മര്യാദ, ഈ ശുഭഹത്തൊരിക്കലും നക്കല് ചെയ്ത് അത് പരത്തരുത്, പ്രചരിപ്പിക്കരുത്, വേറൊരാളോട് ഇത് പറഞ്ഞു കൊടുക്കരുത്. നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നി, അപ്പൊ കാണുന്ന ആളുകളോടൊക്കെ ഇങ്ങനെ കേട്ടു, ഇന്നയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പ്രചരിപ്പിക്കരുത്. കാരണം അത് ഒരുപക്ഷെ നമ്മൾ ആർക്കാണോ പറഞ്ഞു കൊടുത്തത് അവന്റെ സംശയം ചിലപ്പോൾ നമുക്ക് പിന്നെ നീക്കാൻ സാധിക്കുകയില്ല. അപ്പോ ആ മനുഷ്യൻ പഴച്ചു പോയതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാകും. ഒനക്തുവും ആ ഖദ്ദമും, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളും അതിന്റെ അനന്തരഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പൊ നമ്മൾ വഴി മറ്റുള്ളൊരു മുസ്ലിം വഴി പഴച്ചു പോകരുത്. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തേത്, ഇൻഷാല്ലാ ഈ കിതാബിൽ ഇനി നമ്മുടെ മുന്നിൽ അത് വരും, നമ്മൾ വായിക്കും, വിശദീകരിക്കും. റദ്ദുൽ മുത്തശാബിഹി ഇലൽ മുഹ്കം, മുത്തശാബിഹായിട്ടുള്ള പ്രമാണങ്ങളെ മുഹ്കമായതിലേക്ക് മടക്കുക. എന്താണ് അതിന്റെ ഉദ്ദേശം? മുത്തശാബിഹ എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം, അറിവില്ലായ്മ കൊണ്ട് ചിലർക്കെങ്കിലും തോന്നാവുന്ന പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആയത്തിന്റെ ഹദീസിന്റെയും അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല, ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകും. അത് കുഴപ്പം ഈ പ്രമാണത്തിലാണോ? അല്ല, കേൾക്കുന്ന ആളുടെ ഇൽമുറവുകൊണ്ടാണ്. അങ്ങനെയുള്ള ചില ആയത്തുകളും ഹദീസുകളും ഉണ്ട്. എന്നാലോ മുഹ്കമായ ആയത്തുകളും ഹദീസുകളും ഉണ്ട്. മുഹ്കം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇഷ്കാലും തോന്നൂല, അങ്ങനെയുള്ള ആയത്തുകളും ഹദീസുകളും. അപ്പൊ മുത്തശാബിഹായ ഒരു ആയത്തോ ഹദീസോ കേട്ടാൽ അത് മുഹ്കമിലേക്ക് മടക്കുക. അതെങ്ങനെയാണ് മടക്കേണ്ടത്, അതിന്റെ രീതി എന്താണെന്നൊക്കെ ഇൻഷാല്ലാഹ് ഈ കിതാബ് വായിക്കുമ്പോൾ വിശദമായിട്ട് പറയും. ഇപ്പൊ ഈ ആറ് കാര്യങ്ങളാണ് ആമിയായ ഒരു മനുഷ്യൻ ഹാലുൽ ഇബ്തില, ഒരു ശുഭഹത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ, ശുഭഹത്ത് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൽ ശുഭഹത്ത് കടക്കാത്തിടത്തോളം കാലം, ആഫിയത്തിന്റെ കാലത്ത് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, ഫഅഅ്റിദ്ഉൻഹും, ആ ശുഭഹത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ് വേണ്ടത്. നേരെ മറിച്ച് ഒരു ശുഭഹത്ത് നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഈ ആറ് കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞു ശുഭഹത്തിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ, ജനങ്ങളെ നമ്മൾ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആമി, ആമിയായ ആളുടെ ബാധ്യതയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ദീൻ പഠിച്ചിട്ടുള്ള ത്വാലിബുൽ ഇൽമായ ഒരാൾ, അല്ലെങ്കിൽ ആലിമായ ഒരാൾ എങ്ങനെയാണ് ശുഭഹത്തിനോട് പെരുമാറേണ്ടത്, അത് ഉലമാക്കൾ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചില മര്യാദകളുണ്ട്. അവർ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തേത്, ഈ ബാത്തിലിന്, ഈ ശുഭഹത്തിന് മറുപടി കൊടുക്കണം. ഈ ശുഭഹത്തിന് മറുപടി കൊടുക്കണം. അതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്, അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളൂ. ഒന്നാമത്തേത്, ഈ ബാത്തിൽ പ്രചരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ജനങ്ങൾക്കിടയിൽ ഈ ശുഭഹത്ത് പ്രചരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. എവിടുന്നോ ആരോ ഒരു കാര്യം പറയുന്നത് കേട്ടു, ഇപ്പൊ ഷിയാക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആ വാദം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടില്ല, അതിങ്ങനെ വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേച്ച കക്ഷിയുടെ ഒരു വാദത്തെ കുറിച്ച് ഏതോ ഒരു കിതാബിൽ വായിച്ചു, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ചായിരിക്കും കേട്ടത്, അല്ലെങ്കിൽ നാട്ടിൽ ആരും വായിക്കാത്തൊരു കിതാബിലായിരിക്കും അത് കണ്ടത്. അങ്ങനെയുള്ള ഒരു വാദത്തിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ പറഞ്ഞതായിട്ട് കാണാം, അല്ല ഇറാദു അനിൽ ഖൗലിൽ മുത്തറഹ്. മുത്തറഹ് എന്ന് പറഞ്ഞാൽ കൈയൊഴിക്കാവുന്ന, ആരും ഏറ്റെടുത്തിട്ടില്ലാത്ത വാദം. അങ്ങനെയുള്ള വാദങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നതാണ് ഔലാലി ഇമാതതിഹി, ആ വാദത്തെ കൊന്നുകളയാൻ, അതിനെ മരിപ്പിക്കാൻ ഏറ്റവും നല്ലത്. വഇഹ്മാദി ദിക്രി ഖായിലിഹി, ആ വാദം കൊണ്ട് നടക്കുന്ന ആളെ അയാളുടെ പ്രശസ്തി ഇല്ലാതാക്കാൻ അതാണ് നല്ലത്. ഒരു പേച്ച വാദമുണ്ട്, അത് ഏതോ നാട്ടിലെ ഒരാളാണ്, അയാളുടെ പേരും അയാളുടെ വാദവും നമ്മൾ നമ്മുടെ നാട്ടിൽ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? അതിന് മറുപടി കൊടുക്കാൻ എന്നുള്ള പേരിൽ ആ വാദം ചിലപ്പോൾ പ്രചരിച്ചു പോകും. അപ്പൊ ഒന്നാമത്തേത്, ഈ വാദം സമൂഹത്തിൽ പ്രചരിച്ചു കഴിഞ്ഞോ, അതിന്റെ അപകടം സമൂഹത്തിൽ എത്തിയോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. രണ്ടാമത്തേത്, ഈ വാദത്തിന് മറുപടി കൊടുക്കുന്നത് അർഹനായ ആളായിരിക്കണം. എല്ലാ സാധാരണക്കാരും, ജാഹിലായിട്ടുള്ള ആളും അല്ലെങ്കിൽ തൊലബുലിൽ തുടങ്ങിയ ആളുകൾ, കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അതിന് മറുപടി കൊടുക്കാൻ പോകരുത്. നേരെ മറിച്ച്, ഏത് ആൾക്കാണോ മറുപടി കൊടുക്കുന്നത്, അയാളുടെ വാദത്തെക്കുറിച്ചും അതുപോലെ ശരഈയായ ഇൽമിലും നല്ല ആഴത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് അറദ്ദു അല ശുബഹാത്ത്, സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ള ജോലി ചെയ്യേണ്ടത്. മൂന്നാമത്തേത്, ആ മറുപടി എന്തായിരിക്കണം? വളരെ ശക്തമായിരിക്കണം, നല്ല കവിയായിരിക്കണം. ഒരു ശുബഹത്തൊരാൾ പറഞ്ഞു എന്നിട്ട് മറുപടി വളരെ ദുർബലമാണെങ്കിൽ എന്താവും? ആ ശുബഹത്ത് കൂടുതൽ ശക്തിപ്പെടും, അത് സമൂഹത്തിൽ കൂടുതൽ പ്രചരിക്കും. കാരണം എന്തായി? നമ്മുടെ അംഗീകാരം കൂടി അതിന് കിട്ടി. നമ്മൾ ആ ശുബഹത്ത് പറഞ്ഞിട്ട് വളരെ ദുർബലമായ മറുപടി കൊടുത്താൽ ആ ശുബഹത്ത് വളരെ ശക്തമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നത് പോലെയായി. നാലാമത്തേത്, ഒരു ശുബഹത്തിന് മറുപടി കൊടുക്കുമ്പോൾ, മറുപടി കൊടുക്കുന്ന ഒരു താലിബിലിൽ അല്ലെങ്കിൽ ഒരു ദായി ചിന്തിക്കേണ്ട കാര്യം, അതിനു മുമ്പായി തഹ്സീലുൽ ഹഖ്, ഹഖ് ഒരാൾ വിവരിച്ചു കൊടുക്കണം. ഹഖ് ആദ്യം വിവരിച്ചു കൊടുക്കണം, ഹക്കിലേക്കുള്ള ദഅവത്ത് ആദ്യം നടത്തണം. അതിനു മുമ്പായിട്ട് ബാത്തിലിനെ കുറിച്ച് പറഞ്ഞ് അതിന് മറുപടി കൊടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, നമ്മുടെ കിതാബ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ആദ്യം കിതാബ് തൗഹീദ് എഴുതി, തലാസുൽ ഉസൂൽ എഴുതി, ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ കിതാബ് അദ്ദേഹം പ്രചരിപ്പിച്ചു. അന്നത്തെ കാലത്ത് മസ്ജിദുകളിൽ, സൗദി അറേബ്യയിലുള്ള മസ്ജിദുകളിൽ, ഓരോ വഖ്ത് ജമാഅത്ത് കഴിഞ്ഞിട്ട്, ഫജ്ർ കഴിഞ്ഞിട്ട്, ഇശ കഴിഞ്ഞിട്ടൊക്കെ ആളുകൾ, സാധാരണക്കാർ, നമസ്കരിക്കാൻ വരുന്ന ആളുകൾ ഇരുന്ന് തലാസുൽ ഉസൂലൊക്കെ ഹിഫ്ലാക്കുമായിരുന്നു. ഓരോ പള്ളിയിലും കിതാബ് തൗഹീദ് പഠിപ്പിക്കുമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ സംശയങ്ങൾക്ക് മറുപടിയായിട്ട് കശ്ഫു ശുബഹാത്ത് എന്ന കിതാബ് എഴുതുന്നത്. അതുപോലെ തന്നെ ഈ ശുബഹത്തുകൾക്ക് മറുപടി കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മര്യാദയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു ശുബഹത്ത് അത് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ മറുപടി കൊടുക്കണം. നേരെ മറിച്ച്, ഒരു ശുബഹത്ത് ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞു എന്നിട്ട് ഇതിനുള്ള മറുപടി അടുത്ത ക്ലാസ്സിൽ എന്ന് പറയരുത്. കാരണം ആളുകളുടെ മനസ്സിലത് ഒട്ടിപ്പിടിക്കും. ആറാമത്തെ ഒരു മര്യാദ, ഒരു ശുബഹത്തിന് മറുപടി കൊടുക്കുമ്പോൾ അത് തഫ്സീലായിട്ട് പറയണോ, അതല്ല ഇജ്മാലായിട്ട് പറയണോ, വിശദമായിട്ട് മറുപടി കൊടുക്കുക, വിശദമായിട്ട് ആ സംശയം വിശദീകരിക്കണോ, അതല്ല ആ സംശയം ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞിട്ട് മറുപടി കൊടുത്താൽ മതിയോ? ഉദാഹരണത്തിന്, ഖുബൂരികൾ ഉണ്ടാക്കുന്ന കുറെ സംശയങ്ങളുണ്ട്, കുറെ വാദങ്ങളുണ്ട്, കുറെ ഹദീസുകൾ, ളൈഫായ കുറെ ഹദീസുകൾ, കുറെ ഇമാമിങ്ങളുടെ കൗലുകൾ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ വാദങ്ങൾ അവർ പ്രചരിപ്പിക്കുക. അപ്പോ ഒരു സദസ്സിൽ ഇതൊന്നും കേൾക്കാത്ത ആളുകളാണ്, അവരുടെ മുമ്പിൽ നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് പറയണോ, അതല്ല ചുരുക്കി പറഞ്ഞാൽ മതിയോ? ആ വിഷയത്തിൽ വിശദമായി മനസ്സിലാക്കാനുണ്ട്. എന്താണ്? സദസ്സിനനുസരിച്ചാണ് സംസാരിക്കേണ്ടത്. ഇപ്പൊ ഒരു സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ സാധാരണക്കാരാണെന്ന് വിചാരിക്കുക, അവിടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? അവിടെ ഈ ശുബഹത്തുകൾ ചുരുങ്ങിയ രൂപത്തിൽ പറയുക. ഞങ്ങൾ സ്വാലിഹ്യങ്ങളെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ ഒരു ഒറ്റ വരിയിൽ ശുബഹത്ത് ഒതുക്കി എന്നിട്ട് അതിനുള്ള മറുപടി വിശദമായി പറഞ്ഞു. ഏതുപോലെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ കശ്ഫു ശുബഹത്ത് എന്ന റിസാലയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ സംശയം ഓരോ വരി, ഒന്നോ രണ്ടോ വരിയിൽ ഒതുക്കും, മറുപടി വിശദമായിട്ട് കൊടുക്കും. നേരെ മറിച്ച് സദസ്സിൽ ഇരിക്കുന്നത് തുല്ലാബുൽ ഇൽമാണ്, ദീൻ ആയത്തിൽ പഠിക്കുന്ന ആളുകളാണ്, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ബാത്തിലിന്റെ ആൾക്കുള്ള ഒരു കിതാബാണ്, അവർ വായിക്കാൻ വേണ്ടി എഴുതുന്ന കിതാബാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ വിശദമായ മറുപടി കൊടുക്കാം. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അനന്തര തലമുറയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ടുള്ള പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള കിതാബുകൾ കണ്ടാൽ അത് മനസ്സിലാവും. അത് ബിദഅത്തിന്റെ ആളുകൾ പറഞ്ഞ ഓരോ വാദവും കൊടുത്ത് ഓരോ വരിയും അതിനുള്ള മറുപടി, അടുത്ത വരി അതിനുള്ള മറുപടി, അങ്ങനെയുള്ള നിരവധി കിതാബുകൾ അയ്മത്തുദ്ദഅവത്തിന്റെ നജ്ദിയ്യ, നജ്ദി ദഅവത്തിന്റെ ഇമാമമാർ അബ്ദുൽ ലത്തീഫ് അൽ ഷെയ്ഖ്, അബ്ദുറഹ്മാൻ ബിൻ ഹസൻ ആൽ ഷെയ്ഖ് സുലൈമാൻ ബിൻ സഹ്മാൻ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ എഴുതിയതായി കാണാൻ സാധിക്കും. അപ്പൊ സന്ദർഭത്തിനനുസരിച്ചായിരിക്കണം ശുഭഹത്തുകൾ വിശദീകരിക്കുന്നത്. ശുഭഹത്തുകൾ സാധാരണക്കാരുടെ മുമ്പിൽ വിശദീകരിക്കരുത് ഒരിക്കലും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ കശ്ഫ് ശുഭഹത്തിൽ ഇവർ പറയുന്ന ഒരു ഹദീസും ഇല്ല. ബാത്തിലിന്റെ ആളുകൾ കുബൂരികൾ പറയുന്ന ഒരു ഹദീസും ഇതിൽ കാണാൻ സാധിക്കില്ല. അവരുടെ വാദങ്ങളൊരു ചുരുക്കം, എന്നിട്ട് അതിന് വിശദമായ മറുപടി. കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയ കിതാബാണ്. അപ്പൊ ഈ ആറ് കാര്യങ്ങളാണ് ഒരു താലിബ് ഇൽമ് ഇവർക്ക് ബാത്തിലിന്റെ ആളുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിന് അർഹനാണെങ്കിൽ അവൻ പാലിക്കേണ്ട മര്യാദകൾ. ഇനി തൗഹീദുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ പറയുന്ന ഒരു കാര്യം, തൗഹീദിന്റെ വിഷയത്തിലുള്ള സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അത് പഠിച്ചാൽ നമുക്കൊരു ഷിർക്കിന്റെ ആൾക്ക്, ഷിർക്കിൽ പെട്ടുപോയ ഒരാൾക്ക് അതിൽ നിന്ന് മോചനം നൽകാൻ സാധിക്കും. അതിന് അഞ്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, എന്താണ് ഇബാദത്ത്? ഇൻഷാല്ലാഹ് ഈ കിതാബിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്, അത് മുൻകൂട്ടി ചുരുക്കി പറയുന്നത് മാത്രം. എന്താണ് ഇബാദത്ത് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം, അത് വിശദീകരിക്കും. രണ്ടാമത്തേത്, എന്താണ് തൗഹീദ്? തൗഹീദിന്റെ അർത്ഥം എന്താണ്? അതുപോലെ ഷിർക്ക്, ഷിർക്ക് എന്താണ്? നാലാമത്തേത്, മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? മക്കാ മുശ്രിക്കുകളുടെ അഖീദ എന്തായിരുന്നു? അഞ്ചാമത്തേത്, തൗഹീദുർ റുബൂബിയത്തും തൗഹീദുൽ ഉലൂഹിയത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മുശ്രിക്കുകളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി കൊടുക്കാൻ സാധിക്കും. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ സംശയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത്. പക്ഷെ പരീക്ഷിക്കപ്പെട്ടാൽ, ഇബ്നു അബ്ദുൽ വഹാബി കിതാബിൽ പറയുന്നുണ്ട്, സാധാരണക്കാരൻ തന്നെ ചിലപ്പോൾ ശുബഹത്തുകൾക്ക് മുന്നിൽ പരീക്ഷിക്കപ്പെടും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും അതിന് മറുപടി കൊടുക്കാനുള്ള ഒരു ആയുധം മുവഹ്ഹിദായ ഓരോ സാധാരണക്കാരന്റെ കയ്യിലും വേണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ കിതാബിൽ വിശദീകരിക്കുന്നത്. പിന്നെ ഓരോ വാദങ്ങൾക്കും മുശ്രിക്കുകളുടെ ഓരോ സംശയങ്ങൾക്കുമുള്ള മറുപടി അദ്ദേഹം കൊടുക്കും. അത് ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഈ കിതാബ് വായിക്കാം. ഈ കിതാബ് വളരെ പ്രധാനപ്പെട്ട ഒരു റിസാലയാണ്. ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് തൗഹീദിലേക്ക് ദാവത്ത് നടത്താൻ സാധിക്കും. കാരണം ഷിർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ചാൽ അവരുടെ മനസ്സിൽ ഈ ശുഭഹത്തുകൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും. ആരും കണ്ണും പൂട്ടി നമ്മൾ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. അവരിത്തരം ചോദ്യങ്ങൾ ചോദിക്കും. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു ബിദഅത്തിന്റെ നേതാവിനോട് പോയി സംവാദം നടത്താൻ പാടില്ല. നേരെ മറിച്ച് സാധാരണക്കാരായ ഈ ശുഭഹത്തുകൾ പെട്ടുപോയ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാം. അവർക്കിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, നമ്മൾ ദാവത്ത് ചെയ്യാൻ തുടങ്ങിയാൽ ഈ കിതാബിൽ പറയുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ മുമ്പിലിരിക്കുന്ന സാധാരണക്കാർ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി മനസ്സിലാക്കിയാൽ നമുക്ക് ആളുകളെ ഈ ബാത്തിലിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ സാധിച്ചാലോ? എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അലി റളിയല്ലാഹു തആലഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംരിൻ നഅം. ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് നീ കാരണം ഒരാൾക്ക് ഹിദായത്ത് അല്ലാഹു നൽകുന്നത്. അപ്പൊ ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ഒരാൾ മടങ്ങുക എന്നതിനേക്കാൾ വലിയ ഹിദായത്ത് എന്താണ്? നരകത്തിൽ നിന്ന് ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കിതാബ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. കഴിയുന്ന ആളുകൾ ഇത് പ്രിന്റ് എടുത്ത് കശ്ഫ് ശുബഹാത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ എവിടെയും കിട്ടും ഈ കിതാബ്. അതിന്റെ മത്തിന് പ്രിന്റ് എടുത്ത് കൊണ്ടുവന്ന് എഴുതി പഠിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കറിയാം എൽമിന്റെ ഒരു അദബാണ്, എൽമിനോടുള്ള ഒരു ബഹുമാനത്തിൽപ്പെട്ടതാണ് കേൾക്കുന്ന എൽമ എഴുതി വെക്കുക എന്നുള്ളത്. അത് നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ കിതാബ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ചെറിയൊരു എൽമാണെങ്കിൽ പോലും അത് എഴുതി വെക്കുക എന്നുള്ളത് എൽമിനോടുള്ള ഒരു ബഹുമാനമാണ്. മാത്രമല്ല നമ്മൾ പഠിക്കുന്നതിന്റെ ആ സമയം, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫായദയുണ്ടാകും. നമ്മൾ ചെലവഴിക്കുന്ന ആ സമയം നമുക്ക് നഷ്ടമാവുകയില്ല. അതുകൊണ്ട് ഒരു എൽമ നമ്മുടെ മനസ്സിൽ ഉറക്കും. പിന്നെ നമുക്ക് എടുത്ത് ഓർമ്മ പുതുക്കാൻ പറ്റും. ഒരു കവി പറഞ്ഞതായിട്ട് കാണാം, അല്ല എൽമു സയ്ദുൻ വൽ കിതാബത്തു ഖൈദുഹു. എൽമെന്ന് പറയുന്നത് വേട്ടയാടുന്നത് പോലെയാണ്, ജന്തുക്കളെ മൃഗങ്ങളെ പിടിക്കാൻ പോകുന്നത് പോലെയാണ്. ആ മൃഗങ്ങളെ പിടിച്ചാൽ എന്ത് ചെയ്യും? കെട്ടിയിടും. അപ്പൊ എൽമിന്റെ കെട്ട് എന്ന് പറയുന്നത് എഴുത്താണ്. ഖയ്യിദ് സുയൂദക ബിൽ ഹിബാലിൽ വാഫിഖ. അതുകൊണ്ട് നിന്റെ ഈ വേട്ട മൃഗങ്ങളെ, നീ വേട്ടയാടി പിടിച്ച മൃഗങ്ങളെ നീ നല്ല ഉറപ്പുള്ള കയറുകൊണ്ട് തന്നെ കെട്ടിയിടുക. വമിനൽ ഹമാഖത്തി അൻ തസീദ ഗസാലത്തൻ. ഒരു ഹമാക്കത്താണ്, വിഡ്ഡിത്തത്തിൽപ്പെട്ടതാണ്. അൻ തസീദ ഗസാലത്തൻ, നീ ഒരു മാനിനെ കഷ്ടപ്പെട്ട് വേട്ടയാടി പിടിക്കുക എന്നുള്ളത്. വതഫുക്കഹ ബൈനൽ ഖലീഖത്തി താലിഖ. എന്നിട്ട് ജനങ്ങൾക്കിടയിൽ അതിനെ കയറയച്ച് വിടുക എന്നുള്ളത്, കെട്ടിയിടാതെ വിടുക എന്നുള്ളത്. വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഇൽമ് എഴുതി വെക്കുക എന്നുള്ളത് അത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. നമ്മൾ ഇരിക്കുന്ന മജ്ലിസ് കൊണ്ട് നമുക്ക് കൂടുതൽ ഫായദ ഉണ്ടാകും. അതുപോലെ ഇൽമിനോടുള്ള ഒരു ബഹുമാനത്തിലും പെട്ടതാണ്. ഇൻഷാല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി ഈ കിതാബിനെ കുറിച്ചും അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ശുബഹാത്തുകൾ എന്നുള്ള വിഷയത്തിനെ കുറിച്ചും പറയാനുള്ളത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കശ്ഫ് ശുബഹാത്തിന്റെ മത്തിന് വായിച്ചു തുടങ്ങാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും തൗഹീദ് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما والحمد لله رب العالمين.